നന്ദിയോടെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രികാലം ദൈവം നമ്മുടെ ദാസനെ ശക്തിയോടെ നമ്മുടെ മധ്യത്തിൽ ബലപ്പെടുത്തുന്നതിനും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല ഈ ടിവിയിൽ കൂടെ കാണുന്നതായ ആളുകൾക്കും തുറന്ന വീഡിയോയിൽ കൂടെ കാണുന്ന ആളുകൾക്കും ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ആശംസയോടെ കർത്താവിന്റെ ദാസനെ നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും കരങ്ങളെ തട്ടി ശക്തിയോടെ ദൈവദാസനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കാം. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ശക്തിയോടെ കർത്താദാസന്മാർ സന്തോഷത്തോടെ.
കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിന്റെ മുൻപിൽ ഇന്ന് രാത്രി ഒന്നിച്ചായിരിക്കാൻ ദൈവമൊരുക്കിയ നല്ല സന്ദർഭത്തിനായി ഞാൻ കർത്താവിന് മഹത്വമർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലാഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ കൂടെ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതരന് ദൈവസന്നിധിയിൽ വാ പൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാലപരിതസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആരാധിക്കും. ഇന്ന് രാത്രി ഇവിടെ അഭിഷിക്തമായ ആരാധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രാത്രിയിൽ ദൈവവചനവുമായി ഈ ആത്മീയ സന്ദേശത്തിൽ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവമൊരുക്കി തന്ന അവസരം ഭാഗ്യമായി കരുതിക്കൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷയ്ക്കായി അവസരമൊരുക്കിയ ഈ ശുശ്രൂഷകളുടെ പുറകിൽ ത്യാഗപൂർവ്വം അധ്വാനിക്കുന്ന ഈ സെമിനാരിക്കും ഈ ഡിസ്ട്രിക്റ്റിന്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്കും അഭിഷിക്തമായി നേതൃത്വം നൽകുന്ന ഞാൻ ക്രിസ്തുവിൽ സഹോദരതുല്യം സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോൺസൺ ദാനിയേൽ അവറുകൾ, അദ്ദേഹത്തോട് ചേർന്ന് ഈ വേലയിൽ വിവിധ മുഖങ്ങളിൽ ത്യാഗപൂർവ്വം സേവനം ചെയ്യുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ഏവരെയും ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വമർപ്പിക്കുകയാണ്. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ അവൻ്റെ കരം പിൻവലിക്കയില്ല. ഇവിടെയുള്ള പ്രവർത്തനങ്ങളുടെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, തിരശീലയ്ക്ക് പുറകിൽ തിരക്കഥ പോലെ ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിന് വേണ്ടി ഉയർന്നത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണെങ്കിൽ ഇതിന്റെ പൂർത്തീകരണം വരെ അവന്റെ കരം ഇതിന്റെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കും. കർത്താവിന്റെ ദാസൻ പാർക്കുന്ന സ്ഥലത്ത് കടന്നു ചെല്ലുവാനും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയും സ്നേഹവും കരുതലും അദ്ദേഹം അവിടെ അനുഭവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മുഖാന്തരം വിടുവിക്കപ്പെട്ട ആത്മാക്കളുടെ സാക്ഷ്യവും എനിക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട്. പ്രതിഫലത്തിന്മേൽ നോട്ടം വെച്ചുകൊണ്ട് ത്യാഗപൂർവം സേവനം ചെയ്യുന്ന കർത്താവിന്റെ ദാസന്റെ സേവനങ്ങളെ നിത്യതയിൽ ആത്മാക്കളായി കൊയ്തെടുക്കുന്ന നല്ല ദിനങ്ങൾ ഞാൻ വിശ്വാസ കണ്ണുകളാൽ കാണുന്നു. ദൈവവചനം പറയുന്നു, നിങ്ങളിൽ ഒരു പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അത് കർത്താവിന്റെ നാമത്തിലെങ്കിൽ പ്രതിഫലം ലഭിക്കാതെ പോകയില്ല. ഇത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഒരു പാനപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിനു പോലും പ്രതിഫലം ലഭിക്കാതെ പോകയില്ലെങ്കിൽ തനിക്ക് ലഭ്യമാകാവുന്ന എല്ലാ സാഹചര്യങ്ങളെയും ആഡംബരപൂർവ്വം ഉപയോഗിക്കാവുന്ന സാഹചര്യങ്ങളെ അങ്ങേയറ്റം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അധ്വാനിക്കുന്ന ക്രമീകരണങ്ങൾ, ഈ ഉയർന്നിൽക്കുന്ന ബിൽഡിംഗ്, ഇതിനു വേണ്ടിയുള്ള ത്യാഗം തൻ്റെ ഭാഗത്തുള്ളത് നേരിട്ട് മനസ്സിലാക്കിയ ഒരു സന്ദർശകൻ എന്ന നിലയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഇതിന് പ്രതിഫലം ലഭിക്കാതെ പോകയില്ല. മലയാളക്കരയിൽ നിന്നും ഗൾഫ് നാടുകളിൽ പാർക്കുന്ന പ്രവാസികളായ ആളുകൾ അവിടെ പാർത്തുകൊണ്ട് ഇവിടെ ബിൽഡിങ്ങുകൾ പണിയുകയും വസ്തു വാങ്ങിക്കുകയും ചെയ്യാറുണ്ട്. 2 വർഷത്തെ 5 വർഷത്തെ കോൺട്രാക്ടിന്റെ വെളിച്ചത്തിലാണ് അറബികൾക്ക് വേണ്ടി അവിടെ അധ്വാനിക്കുമ്പോൾ തന്നെ പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായി ഒരു നാട്ടിൽ പാർത്തുകൊണ്ട് സ്വന്തം നാട്ടിൽ സ്വരൂപിക്കുന്നത്. ഒരു പരിമിത വർഷങ്ങൾക്കുള്ളിൽ അവിടുന്ന് പുറത്താക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞുവിടുമ്പോൾ, അല്ലെങ്കിൽ ബലഹീനമാകുമ്പോൾ, റിട്ടയർഡ് ആകുമ്പോൾ സ്വന്തം വീട്ടിൽ കുടികയറി പാർക്കുന്ന രംഗം വരുമ്പോൾ സുഖസംരക്ഷണത്തിനുള്ള പശ്ചാത്തലം അവിടെ പാർത്തൊരുക്കുന്നത് ഒരു സാമാന്യ ബുദ്ധിയുടെ ഭാഗമാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ പ്രവാസികളാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ പ്രവാസകാലത്ത് പാർത്തുകൊണ്ട് സ്വന്തം നാട്ടിൽ പണിയുന്നവരെ പോലെ ഈ 80 വർഷത്തെ പ്രവാസകാലത്ത് പാർത്തുകൊണ്ട് നിത്യ വീട്ടിൽ പണിയുകയാണ്. ആ ദർശനം പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് കണ്ണുകൾ ഉയർത്തി കാണുക. ഒരു നാൾ പ്രതിഫല വിഭജന ദിനം ഇമ്പങ്ങളുടെ തീരത്ത് ബെയ്യൂല മുഖത്ത് തന്റെ കുഞ്ഞുങ്ങളുടെ അധ്വാനത്തിന് നിശ്ചയമായി പ്രതിഫലം ലഭിക്കാതിരിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. കാലത്തിന്റെ നിമിഷവേളകളിൽ ഈ ഭൂമിയിൽ ചെയ്യുന്ന സേവനങ്ങൾ നിത്യതയുടെ എത്തും പിടിയുമില്ലാത്ത യുഗായുഗങ്ങളിൽ പ്രതിഫലിക്കുന്ന ഒന്നുണ്ടെങ്കിൽ, അത് കർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ മാത്രമാണെങ്കിൽ, ഈ കാട്ടുപ്രദേശം പോലെ ആയിരുന്ന പശ്ചാത്തലത്തിൽ ഇത്രയും ദൈവമക്കൾ കൂടി വന്ന് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കത്തക്ക വിധത്തിലും അനുഗ്രഹിത സ്ഥാപനം ഇവിടെ ഉയരത്തക്ക വിധത്തിലും നിരവധി കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്ന ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ഞാൻ വിനയത്തോടെ പറയട്ടെ, ഇത്രയും അച്ചടക്കത്തോടെ അനുഗ്രഹീതമായ ആത്മീയ പശ്ചാത്തലത്തിൽ ശുശ്രൂഷകൾക്ക് കത്തുന്ന അന്തരീക്ഷം ഒരുക്കുന്ന വളരെ പരിമിതമായ കൺവെൻഷനുകൾ മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളെങ്കിൽ, ഒരു ജനറൽ കൺവെൻഷനേക്കാൾ ചിട്ടയോടെ നടക്കുന്ന ഈ കൺവെൻഷന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. കർത്താവിന്റെ പുനരാഗമനം താമസിച്ചാൽ ഇത് കേവലം ഈ ഗ്രൗണ്ടിൽ നിന്നും വിശാലതയിലേക്ക് മാറുവാൻ ദൈവകരം ഇതിന്റെ പുറകിൽ ഉയരും. ശക്തമായി ദൈവജനം പ്രാർത്ഥിക്കൂ. പ്രാർത്ഥനയുടെ പിൻബലം കർത്തൃദാസനും സഹപ്രവർത്തകർക്കും നൽകൂ. നിശ്ചയമായും ദൈവം നമ്മെ മാനിക്കും. ഈ രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിട്ടുണ്ട്. അത് ആത്മ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ സ്തോത്ര സ്വരത്തോടെ അവനോട് പ്രതികരിക്കുന്ന രാത്രിയാകണം. ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ഗതികേടിന്റെ ഒറ്റത്തടി പാലത്തെ കയറിയതുപോലെ പേഴ്സ് കളഞ്ഞുപോയ ലക്ഷണത്തിൽ ചലിക്കാത്ത പ്രതിമ പോലെ ആരാധന കണ്ടുപോകാൻ വരുന്നവരല്ല ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ. നേതാവ് സ്ഥലത്ത് വന്നാൽ പിന്നെ രാഷ്ട്രീയ അണികളിൽ ആവേശം അണപൊട്ടുമെങ്കിൽ, നമ്മുടെ രാജാതി രാജാവ് ഈ കോമ്പൗണ്ടിലൂടെ എഴുന്നള്ളി നടക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവമക്കൾക്ക് വാപൂട്ടി മൗനവ്രതം അനുഷ്ഠിച്ച് അനങ്ങാംപാറ നയത്തിൽ ഇവിടെ ഇരിപ്പാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോട് സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. നാം ഒരു യുഗത്തിന്റെ അന്ത്യത്തിലേക്ക്, കാലത്തിന്റെ കടശി ദിനങ്ങളിലേക്ക്, ചരിത്രത്തിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയടുക്കുകയാണ്. നിത്യതയുടെ വിധികർത്താവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, ഈ ആകാശമേഘങ്ങളിൽ മടങ്ങിവരുന്ന കാഴ്ച നേരിട്ട് കാണുവാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് എന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയുവാൻ എനിക്ക് പ്രാഗൽഭ്യമുണ്ട്. നമ്മുടെ പലരുടെയും കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, നമുക്കൊരു വിലാപഗാനം ഉയരുന്നതിന് മുൻപ്, നമ്മുടെ അന്ത്യയാത്ര അടുക്കുന്നതിന് മുൻപ്, നമ്മുടെ സെമിറ്ററി സ്ലീപ്പിംഗ് തുടങ്ങുന്നതിന് മുൻപ്, നമ്മുടെ ഈ തലമുറയിൽ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കി നിൽക്കേ, നമ്മുടെ കർത്താവ് ഈ മേഘങ്ങളിൽ മടങ്ങി വരത്തക്ക വിധം സംഭവങ്ങൾ അതിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയടുക്കുന്ന കാഴ്ച ആത്മ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി കണ്ണുയർത്തി നോക്കട്ടെ. യുഗം ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക്, അവന്റെ മസ്തിഷ്കജന്യമായ കഴിവുകൾക്ക്, അവന്റെ ദാർശനികതയ്ക്ക്, അവന്റെ വിജ്ഞാന തൃഷ്ണയ്ക്ക്, അവന്റെ ദാർശനിക ബോധത്തിന്, അവന്റെ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾക്ക് എത്തിപ്പിടിച്ച് പരിഹരിക്കാൻ കഴിയാത്ത കലാപകലുഷിതമായ ദുരന്തങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു ന്യായവിധി കൂട്ടമായി പെയ്തിറങ്ങുന്ന ഒരു കറുത്ത കാലം മനുഷ്യജാതിയുടെ ചരിത്രത്തിന് മുൻപിലുണ്ട് എന്നുള്ള തർക്കമറ്റ സത്യമാണ്. മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്നൊക്കെ ജനം വിരളി പൂണ്ടലറുമ്പോൾ ഇതിന്റെ പുറകിൽ നടക്കാൻ തുടങ്ങുന്ന കാര്യപരിപാടികൾ ഗ്രഹിക്കാൻ കർത്താവ് കണ്ണു തുറന്ന ദൈവമക്കളാണ് എന്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ. ഒരു വസ്തുത ഇന്ന് രാത്രി ആമുഖത്തിൽ ഊന്നി പറയട്ടെ. എത്ര ഭംഗിയായ രാഷ്ട്രീയ അജണ്ടകൾ തയ്യാറാക്കിയാലും, എത്ര മോഹന സുന്ദര സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാം എന്ന പദ്ധതികൾ അനൗൺസ് ചെയ്താലും, ചാതുര്യത്തോടെ ജനത്തിന് മുൻപിൽ പ്രസംഗിച്ച് ആളുകളെ കോൾമയിൽ കൊള്ളിച്ചാലും, എന്റെ ദൈവം തന്റെ ദിവ്യജ്ഞാനത്തിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ കറുത്ത ബൈൻഡിട്ട ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചന സംഭവങ്ങൾ നിവർത്തിയിൽ എത്താത്തിടത്തോളം കാലം ഇവിടെ സമാധാനം സ്ഥാപിപ്പാൻ മൂക്കിൽ ശ്വാസമുള്ള ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇതിന്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. അവർ സമാധാനം സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, തെറ്റി ഒഴിയാവതല്ല എന്ന പൗലോസിന്റെ വാക്കുകളെ സാർത്ഥകീഭവിപ്പിച്ചുകൊണ്ട്, മിന്നൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും എന്ന യേശുവിന്റെ വാക്കുകൾ നിറവേറ്റിക്കൊണ്ട് യുഗം അതിന്റെ സന്ധിയിലേക്ക് അടുക്കുകയാണ്. ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന കേൾവിക്കാർ കർത്താവിന്റെ പുനരാഗമനത്തിനായി ഒരുങ്ങുന്ന രാത്രിയാകട്ടെ എന്ന് ഞാൻ ദൈവസ്വന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഈ രാത്രി ഞാൻ ക്ഷണിക്കുന്നു. രണ്ട് പ്രവചന പ്രസക്തിയാർന്ന വേദഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിപ്പാനായി ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. രണ്ട് വേദഭാഗങ്ങളിലേക്ക് ഈ രാത്രി നമുക്ക് ശ്രദ്ധയൂന്നാം. മത്തായി സുവിശേഷം 24:6-7 ലൂക്കോസിന്റെ സുവിശേഷം 21:36-38 വാക്യങ്ങളും രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ദൈവാത്മാവ് ഹൃദയത്തിൽ നൽകിയ ഒരു പ്രകാശനം പങ്കുവയ്ക്കട്ടെ. മത്തായി സുവിശേഷം 24:6-7, ലൂക്കോസ് 21:36-38.
നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും.
ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടങ്ങളിൽ ഉണ്ടാകും. വായിച്ചാട്ടെ. എങ്കിലും
ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ.
ലൂക്കോസ് 21:36 വാക്യങ്ങൾ കൂടെ വേഗം.
ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാവരും ഉണർന്നും
പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പിൻ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരുടെയും കണ്ണുകൾ ദൈവസ്ഥാനം അടയട്ടെ. എല്ലാ അധരങ്ങളും ആത്മാവിൽ ചലിച്ചു തുടങ്ങട്ടെ. ഒരു വായ്പോലും ഇന്ന് രാത്രി അടഞ്ഞിരിക്കാതെ കൃപ ലഭിച്ച ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥനയിൽ പോരാടിക്കാട്ടെ. അഭിഷിക്തന്മാർ, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളെ വലത് കരങ്ങൾ ദൈവസ്ഥാനം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ രാത്രി ഇവിടെ ചില വ്യക്തികളെ കർത്താവിന്റെ കരം സൗഖ്യമാക്കുന്ന രാത്രിയാകട്ടെ. കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ള ദൈവപുത്രന്റെ കരം ഈ ഗ്രൗണ്ടിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ധകാര ശക്തികൾ നുകം വെച്ച് നിത്യനാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ചില ആത്മാക്കളെ ഈ രാത്രിയുടെ മുഴങ്ങുന്ന വചനത്തിന് മുൻപിൽ ആ നുകക്കഴിയെ വെട്ടിമാറ്റി നിത്യതയ്ക്കായി ആത്മാക്കളെ വിടുവിപ്പാൻ ദൈവം കൃപയാൽ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ പുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അപ്പച്ചാ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകി തിരുവെഴുത്തുകൾ പങ്കുവയ്ക്കുവാൻ അധികാരം നൽകിയ വിലപ്പെട്ട തിരഞ്ഞെടുപ്പ് വർത്തി ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഈ വചനമാകുന്ന അപ്പം മുറിവേറ്റ കരങ്ങളിൽ എടുത്ത് ഈ സദസ്സിന് വാഴ്ത്തി നുറുക്കി വിളമ്പി കൊടുക്കേണ്ടതിന് ഞങ്ങളുടെ നാഥന്റെ ഗോൽഗോത്തയിൽ മുറിവേറ്റ കരം തന്നെ ഇവിടെ ഇറങ്ങി വരണമേ. പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കുന്ന രാത്രിയെ തീർക്കണമേ. ദൈവാത്മാവത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. മനുഷ്യന്റെ ബുദ്ധിക്ക് അവന്റെ തലച്ചോറിന്റെ ഗ്രഹണശേഷിക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്തത്ര ദുരന്ത സങ്കീർണമായ ഒരു ഭാവിയിലേക്ക് മനുഷ്യകുലം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ബെഥാനിക്കും ബെത്ഫാഗയ്ക്കും ഇടയിൽ നിന്ന് ഒരു കഴുതമേൽ കരേറി യെരുശലേമിലേക്ക് വരികയാണ്. അക്ര, മോറിയ, ബെദേസ, സിയോൻ, ഗിൽബോവ, സെയിർ ഈ മലമടക്കുകളുടെ മുകളിൽ ഒർന്നാന്റെ കളത്തിൽ സ്ഥിതി ചെയ്യുന്ന ദൈവാലയ കുന്നിൽ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലി കഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധത്തിൽ കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരിക്കൽ കൊണ്ടും ഒക്കെ പടുത്തുയർത്തിയ യഹൂദന്റെ ശില്പവൈദഗ്ധ്യത്തിന്റെ മകുടോദാഹരണമായി വെട്ടിത്തിളങ്ങുന്ന ആ കനകക്കൊട്ടാരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ദൈവാലയത്തിന്റെ ഭാഗത്തേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യഹൂദ കുലരാജാവായി യാത്ര ചെയ്യുന്ന രംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ രാജകീയ ഘോഷയാത്ര. അവന്റെ വാഹനമൃഗം വ്യക്തമാക്കുന്നു അവൻ ഒരു പ്രവാചകനാണെന്ന്. അവന്റെ പരിവാര സമുന്നിതനായിട്ടാണ് അവന്റെ യാത്ര. ആ പരിവാരം വ്യക്തമാക്കുന്നു അവൻ ഒരു രാജാവാണെന്ന്. അപ്പോൾ തന്നെ ദൈവാലയത്തിലെത്തിയോടെ അശുദ്ധി കണ്ടപ്പോൾ കയ്യിൽ അവൻ ചാട്ടവാറെടുത്ത് പ്രതികരിക്കുന്നു, അത് ദേവാലയ ശുദ്ധീകരണമാണ്, അതൊരു പുരോഹിത ദൗത്യമാണ്. ആകയാൽ യേശു ക്രിസ്തു ആര് എന്ന്
പ്രവാചകൻ, പുരോഹിതൻ, രാജാവ് എന്ന ഔദ്യോഗിക പദവികൾ വ്യക്തമാക്കിക്കൊണ്ട് അവൻ സ്വന്തമായി ഇതിലേക്ക് വരികയാണ്. എന്നാൽ യേശുവിനെ അവർ തള്ളിക്കളഞ്ഞതോടുകൂടെ ജാതീയ തിരസ്കരണത്തിന്റെ ഫലമായി യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വാക്കുകൾ ഏറ്റവും വേദനാജനകമായിരുന്നു. യെരുശലേമേ, യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയിൽ ചേർക്കും പോലെ നിന്നെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു. നിനക്കോ മനസ്സായില്ല, നിന്റെ ഭവനം ശൂന്യമായി പോകും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നിങ്ങൾ ഇനി പറയുവോളം എന്നെ നിങ്ങൾ കാണുകയില്ലെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് ദൈവാലയ കുന്നിൽ നിന്നും തൊട്ട് താഴേക്കിറങ്ങുകയാണ്. നമുക്കറിയാം ദേവാലയത്തിന്റെ താഴെ കൂടെ ഒഴുകുന്ന യാഗത്തിന്റെ ഉച്ചിഷ്ടമിച്ചിഷ്ടങ്ങൾ കഴുകി ഒഴിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ആ ഒലിപ്പ് തോടായ കിദ്രോൻ തോട് കുറുകെ മുറിച്ച് പടിഞ്ഞാറേ ചരിവിൽ ഇത്രയും ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ പാദം അധികം താമസിക്കാതെ തൊട്ടു കഴിഞ്ഞാൽ ആ പരിശുദ്ധ പാദ സ്പർശനത്തിന് മുൻപിൽ കിഴക്ക് പടിഞ്ഞാറായി രണ്ടായി പൊട്ടിപ്പുളരുന്ന ഭാഗ്യകാലം ഓർത്ത് നമ്മുടെ തലമുറയിൽ തലയുയർത്തി നിൽക്കുന്ന ആ ഒലിവുമലയുടെ ഉച്ചിയിലേക്ക് നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരും ഒരുമിച്ച് നടന്നു നീങ്ങുന്ന രംഗം ഇന്ന് രാത്രി നിങ്ങൾ ആത്മകണ്ണുകൾ കൊണ്ട് കാണുക. AD 30 ഏപ്രിൽ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞ് എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന അന്നേ ദിവസം അസ്തമന സൂര്യന്റെ ചെങ്കതിരികൾ യെരുശലേം ദൈവാലയത്തിന്റെ താഴിയെ കുടത്തിൽ തട്ടി പ്രതിഫലിച്ച് യെരുശലേം ദൈവാലയം വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സമയം നിങ്ങൾ നോക്കണം. $65 കോടി വില വരുന്ന ഒരു സ്വർണ്ണ മുന്തിരിക്കുല ദേവാലയത്തിന്റെ പ്രവേശന കവാടത്തെ അലങ്കരിച്ച് നിർത്തിയിരിക്കുമ്പോൾ ദൈവാലയം മനോഹരമായി ജ്വലിച്ചു നിൽക്കുന്ന വേളയിൽ യഹൂദന്റെ ശില്പ വൈദഗ്ധ്യം കത്തി നിൽക്കുന്ന ദൈവാലയത്തിന്റെ ശില്പ സൗന്ദര്യത്തിലേക്ക് കണ്ണുടക്കിക്കൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞ വാക്കുകൾ, ഗുരു നോക്ക് എത്ര സുന്ദരമായിരിക്കുന്നു ദൈവാലയം. മറുപടി യേശു നൽകിയത് പെട്ടെന്നായിരുന്നു, തലകറങ്ങിപ്പോകുന്ന മറുപടിയായിരുന്നു. നിങ്ങൾ ഇതൊക്കെയും കാണുന്നില്ലയോ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു പോകുന്ന കാലം വരുന്നു. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, പുറത്തെ ഭംഗി കണ്ട് മാർക്കിട്ട ശിഷ്യന്മാരുടെ നടുവിൽ അകത്തെ പാപത്തിന്റെ കറ കണ്ട് ന്യായവിധി കൽപ്പിച്ചവനാണ് ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന നസറയനായ യേശു. പുറത്തെ ഭംഗിയല്ല യേശുവിന് വലുത്, അകത്തെ വിശുദ്ധിയാണ്. ഈ രാത്രി ആത്മകൃപ ദർശനം പ്രാപിച്ച ദൈവമക്കൾ കണ്ണുയർത്തി കാണണം. രണ്ടാമതൊരാൾക്കറിയത്തില്ലെങ്കിലും പുറത്തെന്തെല്ലാം ആത്മീയതയുടെ മുഖംമൂടികൾ ഉണ്ടെങ്കിലും അകത്ത് അശുദ്ധി കയറിയാൽ അടിച്ചു തകർക്കാൻ കൽപ്പന കൊടുക്കുന്ന ഒരുവന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന കൃപ ലഭിച്ച ദൈവപൈതലേ, പുറത്തെ ഭംഗിയല്ല അവന് വലുത്, അകത്ത് വിശുദ്ധിയാണ്. അകത്ത് വിശുദ്ധി കയ്യപ്പാവിന്റെ കയ്യിൽ കറ പറ്റുന്ന കാഴ്ച കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, ഇതിന്റെ അടിത്തറ മാന്തുന്ന ദിവസങ്ങൾ വരുവാൻ തുടങ്ങുകയാണ്. മെഴുകിയ തറയെ ഉള്ളെങ്കിലും കയറിക്കിടക്കാൻ ചെറ്റപ്പുരയാണെങ്കിലും യാത്ര ചെയ്യാൻ അപ് ടു ഡേറ്റ് മോഡൽ കാർ ഇല്ലെങ്കിലും അത് വിരിക്കുന്ന തറയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കയ്യിൽ കറ പറ്റിയിട്ടില്ലെന്ന് പറയാൻ പ്രാഗൽഭ്യം ലഭിച്ച ഒരു ദൈവവൈദൽ ഇതിനകത്തുണ്ടെങ്കിൽ നീ മുഴങ്കാൽ മടക്കുന്ന ചെറ്റമുറിക്കകത്തേക്ക് ദൈവസാന്നിധ്യം പറന്നിറങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. പ്രാപിച്ച ദൈവകൃപയിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഒരിക്കലും മറക്കരുത്, പുറത്തെ സൗന്ദര്യമല്ല യേശുവിന് വലുത്, അകത്തെ വിശുദ്ധിയാണ്. സ്തോത്രം. സത്യത്തിൽ കഴിഞ്ഞ 3.5 കൊല്ലം യേശുവിനോടൊപ്പം സന്തത സഹചാരികളായി യാത്ര ചെയ്യുന്ന ശിഷ്യന്മാർ, ഗുരുവും ഗുരുനാഥനുമായവന്റെ വായിൽ നിന്ന് എന്റെ ഭാഷയിൽ അനർഗള നിർഗളമായി പ്രവഹിക്കുന്ന ആ പ്രസംഗങ്ങൾ, ആശയങ്ങൾ ഇടതുടവില്ലാതെ കേട്ടിട്ട് പോലും, ദേവാലയത്തേക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, പുരോഹിതനേക്കാൾ വലിയവൻ, രാജാക്കന്മാരെക്കാൾ വലിയവൻ, യോനയേക്കാൾ വലിയവൻ എന്ന പ്രസംഗങ്ങളൊക്കെ ചെവി കുളിർക്ക കേട്ടിട്ടുണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് ഇതുവരെ പള്ളിക്കൊതി വിട്ടിട്ടില്ല. ഈ രാത്രി ശ്രദ്ധിച്ച ദൈവമക്കൾ ഗ്രഹിച്ച്, യേശുവിനെ പിൻപറ്റുമ്പോഴും യേശുവിനെ പിൻപറ്റുന്നു എന്ന് അഭിനയിക്കുമ്പോഴും യേശുവിനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും യേശു വെറുക്കുന്ന പലതും ഉള്ളിൽ വെച്ചോമനിച്ചുകൊണ്ടാണ് നിന്റെ സിയോൻ യാത്രയെങ്കിൽ നീ അകത്ത് വെച്ച് ഓമനിച്ചിരിക്കുന്ന, നിന്റെ ഉള്ളിൽ ഊറിക്കൂടിയിരിക്കുന്ന മോഹക്കോട്ടകളുടെ മേൽ എന്റെ ദൈവത്തിന്റെ കരം പ്രതികൂലമായി ഉയരുന്നതിന് മുൻപ് അകത്തൂറിക്കൂടിയിരിക്കുന്ന യേശുവിന് വിപരീതമായ സങ്കല്പക്കോട്ടകളെ എടുത്ത് പുറത്തു കളയുക. ദൈവനാമം മാത്രമായിരിക്കട്ടെ മഹത്വമായ നിന്റെ ലക്ഷ്യം, അതല്ലെങ്കിൽ അതിന്മേൽ ദൈവത്തിന്റെ കരം പ്രതികൂലമായി ഉയരും എന്ന് രാത്രി അടിവരയിട്ട് ദൂത് ഗ്രഹിച്ചു കൊള്ളുക. സ്തോത്രം. യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ഒലിവു മലയുടെ മുകൾ പരപ്പിലെത്തി. കർത്താവിന്റെ അടുക്കൽ ഉദ്യോഗഭരിതരായി വന്ന ശിഷ്യന്മാർ ചോദിച്ച ചോദ്യം, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ഈ യുഗത്തിന്റെ അന്ത്യത്തിനും അടയാളം എന്താണ്? അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. വസ്തുതകളെ ചരിത്രവും പ്രവചനവും കൂടെ കോർത്തിണക്കിക്കൊണ്ട് യേശു പറയുമ്പോൾ, യേശു തന്റെ സഭയോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു സന്ദേശം എന്റെ മുൻപിലിരിക്കുന്ന കേൾവിക്കാർ ഗൗരവമായി ഗ്രഹിക്കണം. എന്താണ് യേശു പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അത് ഭൂതലത്തിൽ പാർക്കുന്ന സകലർക്കും വരും. അതുകൊണ്ട് ഈ സംഭവിപ്പാനുള്ള എല്ലറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന് മുൻപിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. എന്താണ് ഈ പറഞ്ഞു വന്നതിന്റെ സാരം? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശ്രദ്ധയോടുകൂടെ വാക്കുകളെ അപഗ്രഥിച്ചാൽ ഗൗരവമേറിയ ഒരു സന്ദേശത്തിലേക്ക് തന്റെ സഭയുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു രണ്ട് കാലഘട്ടങ്ങളെ തന്റെ പുനരാഗമനത്തോട് ചേർത്ത് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് നോഹയുടെ കാലം, രണ്ട് ലോത്തിന്റെ കാലം. ആ രണ്ട് കാലങ്ങളുടെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രണ്ട് വലിയ അത്യാഹിതങ്ങളെ ഒരു തലമുറയിൽ ദൈവം തുറന്നു വെച്ചതാണ് നോഹയുടെ പ്രളയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പട്ടിയും പൂച്ചയും എരുമയും എലിയും പുലിയും കോഴിയും കുറുക്കനും എല്ലാം ക്യൂ നിന്ന് പെട്ടകത്തിൽ കയറുന്നു. നാൽക്കാലിയൊക്കെ കയറിയിട്ടും ഈ ഇരുകാലിയുടെ മാത്രം കണ്ണു തുറന്നില്ല. മുങ്ങിച്ചാകാൻ ഒരുക്കപ്പെട്ടവൻ മുങ്ങിയേ ചാകൂ. തല തിരിഞ്ഞാലും ഇങ്ങനെ തിരിയാമോ? ഒരു കാര്യം ഓർക്ക്, എന്തായിരുന്നു ആ പ്രളയജലം ആ തലമുറയെ നക്കിത്തുടച്ചപ്പോൾ ആ തലമുറയുടെ പാപം? നോഹയപ്പച്ചനോട് ദൈവം പറഞ്ഞു ഒരു പെട്ടകമുണ്ടാക്കാൻ, ഒരു പത്തേമാരി. ആ പത്തേമാരി പെട്ടകമുണ്ടാക്കി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളുടെ മേഖലയിൽ നിന്ന് പൊങ്ങാൻ തുടങ്ങി. രണ്ട് വലിയ അത്യാഹിതങ്ങൾ ദൈവം തുറന്നു വെച്ചു. ഒന്ന് ആകാശത്തിന്റെ ജലശേഖരത്തെ ദൈവം തകർത്ത് താഴേക്കിറക്കി. ഒന്ന് ഭൂമിയുടെ ഗർഭയറകളെ ദൈവം തകർത്തു. ഇതിനു മുകളിൽ പ്രളയജലം ഇരമ്പി ഉയർന്നു. അന്ന് നിലവിലുള്ള പർവ്വതത്തിന് മുകളിൽ കൂടെ ഉച്ചിയിൽ കൂടെ പ്രളയജലം കയറി ഇറങ്ങി. പെട്ടകം ആ മേഖലയിൽ ഉയരാൻ തുടങ്ങി. അവിടുന്ന് 500 കിലോ മൈൽ അപ്പുറത്ത് ടർക്കിയുടെ അതിർത്തിയിൽ അരാരാത്ത് പർവ്വതത്തിന്റെ ഉച്ചിയിൽ കൂടെ പെട്ടകം കയറിച്ചെന്ന് ആ തലപ്പുത്ത് ഈ പെട്ടകം ഉറച്ചു. അതിൽ നിന്ന് നോഹയും കുടുംബവും പ്രളയജലത്തിൽ നിന്ന് പുറത്തു വന്നു. ഇതൊരു ചരിത്ര സത്യമാണെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന കേൾവിക്കാർ ഗൗരവമായി ഗ്രഹിക്കണം. ആ തലമുറയുടെ പാപം എന്തായിരുന്നു? എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. പട്ടകത്തിൽ കയറുന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ഞാൻ ചോദിക്കുന്നു, തിന്നുന്നത് പാപമാണോ? കുടിക്കുന്നത് പാപമാണോ? വിവാഹം കഴിക്കുന്നത് പാപമാണോ? വിവാഹത്തിന് കൊടുക്കുന്നത് പാപമാണോ? തിന്നുന്നത് പാപമല്ല, കുടിക്കുന്നത് പാപമല്ല, കല്യാണം കഴിക്കുന്നതും കല്യാണത്തിന് കൊടുക്കുന്ന ഒന്നും പാപമല്ല. പക്ഷേ ഒരു പ്രളയജലം ആ തലമുറയെ നക്കിത്തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കത് പാപമായി മാറി. ലോത്തിന്റെ കാലം പോലെ. എന്താ ലോത്തിന്റെ കാലത്തിന്റെ പ്രത്യേകത? അവർ വിറ്റും നട്ടും പണതും പോന്നു. വിൽക്കുന്നത് പാപമാണോ? ബിസിനസ് പാപമല്ല. നടുന്നത് പാപമാണോ? കൃഷി പാപമല്ല. പണിയുന്നത് പാപമാണോ? ബിൽഡിംഗ് നിർമ്മാണം പാപമല്ല. പക്ഷേ ആ തലമുറയിൽ അഗ്നി ഒരു തലമുറയെ നക്കിത്തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അത് അവർക്ക് പാപമായി. എങ്ങനെ പാപമായി? ഈ പറഞ്ഞതൊന്നും പാപമല്ലെങ്കിലും എന്തുകൊണ്ട് ഇത് അവർക്ക് പാപമായി മാറി? ശ്രദ്ധിക്കൂ, വിൽക്കുന്നത് പാപമല്ല, നടുന്നത് പാപമല്ല, പണിയുന്നത് പാപമല്ല, വിവാഹം കഴിക്കുന്നത് പാപമല്ല, വിവാഹത്തിന് കൊടുക്കുന്നത് പാപമല്ല. എന്നാൽ മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കാതെ, മുൻഗണന കൊടുക്കരുതാത്തതിന് മുൻഗണന നൽകി മുൻപോട്ടു പോയ ഒരു തലമുറയ്ക്ക് അത് പാപമായി മാറിയെങ്കിൽ ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകളെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന്, വിൽക്കുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച്, നടുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച്, പണിയുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച്, വിവാഹം കഴിക്കുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച്, വിവാഹം കഴിപ്പിക്കുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച്, തിന്നുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച്, കുടിക്കുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച്, ചുരുക്കി അങ്ങ് പറഞ്ഞാൽ ആറടി മണ്ണിൽ നീറിത്തീരുന്ന ഭൗതിക നേട്ടങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആത്മീയ ശുശ്രൂഷ. മറ്റൊരു ഭാഗത്തേക്ക് ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞ് മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കാൻ കേൾവിക്കാരെ ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ജനം മലക്കം മറിയുന്ന ഈ കാലഘട്ടം, ആയിരക്കണക്കിന് വാട്സ് തള്ളുന്ന സിസ്റ്റത്തിന്റെ പശ്ചാത്തലത്തിൽ ജനത്തെ ഒരുതരം മനഃശാസ്ത്രപരമായി മാസ് ഹിപ്നോട്ടിസത്തിലേക്ക് നയിക്കുന്ന ഒരു തലമുറ, വൈകാരിക ഉന്മാദം ആത്മീയതയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സമൂഹം, രോഗശാന്തിയും കൃപാവരങ്ങളും കൃത്രിമമായി വേദിയിൽ അവതരിപ്പിച്ച് ജനത്തെ വൈകാരികമായി ഒരു പ്രത്യേക തലത്തിലെത്തിച്ചിട്ട് തിന്നുന്നതിനും കുടിക്കുന്നതിനും കല്യാണക്കാര്യവും ഭൗതിക നേട്ടങ്ങളും മാത്രം ശുശ്രൂഷയിൽ ഉയർത്തിക്കാട്ടി പോരിട്ട് പോരാട്ടമിട്ട് ബന്ധനമിട്ട് ബന്ധന ശക്തികളിട്ട് എന്ന് പറഞ്ഞ് തുടങ്ങി തട്ടിക്കളയാൻ വെട്ടിക്കളയാൻ കൂട്ടമായി പട്ടിണിക്കിടാൻ നോട്ടമിട്ട സ്ഥാനത്തു നിന്നും പട്ടുമത്തിയുടെ അവസ്ഥ നിന്ന് കാടില കാറുകളിൽ കയറ്റി അമേരിക്കയിലെത്തിച്ച് വട്ടം കറക്കുന്ന ഞാനല്ലേ മോനെ എന്ന് തുടങ്ങി ആത്മവ്യാപാരത്തിന്റെ ശൈലി ഉപയോഗിച്ച് ഭൗതികതയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു സമൂഹം. അതിനു നടുവിൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞ് മനുഷ്യപുത്രനെ മുൻപിൽ നിൽക്കാൻ കേൾവിക്കാരെ ഒരുക്കുന്ന ഒരുപറ്റം ആത്മീയ ശുശ്രൂഷ. ഒന്നാമത്തേതിനാണ് ഈ തലമുറയിൽ മാർക്കറ്റ് കൂടുതലെങ്കിലും രണ്ടാമത്തേതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിടുന്നതിന് മുൻപ് ഇന്ന് രാത്രി ഉറങ്ങുന്ന ഉറക്കറ എന്റെ മരണയറയായി മാറിയാൽ എന്റെ കണ്ണ് തുറന്നാൽ ഞാൻ നിത്യതയിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരുപറ്റം പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരുക്കിയെടുക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി അതിനുവേണ്ടി കൊതിക്കുന്ന എത്ര ദൈവമക്കൾ രാത്രി ഇവിടെയുണ്ട്. പരിശുദ്ധാത്മാവ് രാത്രി നിങ്ങളെ അതിനുവേണ്ടി തയ്യാറാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ഒരു യുഗത്തിന്റെ സന്ധ്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാലം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. ഞാൻ ഈ രാത്രി കേൾവിക്കാരോട് പറയാം, ഈറ്റുനോവ് ഒരു തലമുറയ്ക്ക് കിട്ടിയ കാലഘട്ടത്തിൽ ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ചവരാണ് എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ. ഒരു തലമുറ ഇവിടുന്ന് മരിക്കാതെ മാറും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? ഒരു വ്യക്തിയല്ല, ഒരു തലമുറ ഇവിടുന്ന് മരിക്കാതെ മാറും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആ തലമുറ ഏത് തലമുറയായിരിക്കും എന്ന് ചോദിച്ചാൽ ആ തലമുറ ഈ തലമുറയായിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആ തലമുറ ഈ തലമുറയായിരിക്കും. ഒരു തലമുറ മരിക്കാതെ മാറുമെങ്കിൽ ആ തലമുറ ഈ തലമുറയായിരിക്കും. എന്താ കാര്യം? ഈറ്റുനോവ് കിട്ടിയ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ. എന്താണ് ഈറ്റുനോവ് കിട്ടിയ കാലം? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യുഗാന്ത്യ സംഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ, നമ്മൾ സ്ഥിരപരിചയത്താൽ വായിച്ച് പരിചയമുള്ളതായതുകൊണ്ട് മൂർച്ച നഷ്ടപ്പെട്ട വാക്യത്തിലേക്ക് എന്റെ ശ്രോതാക്കൾ അല്പം ഗാഠമായി ഒന്ന് ചിന്തിക്കണം. എന്താ യേശു പറഞ്ഞത്? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളീൻ, അത് അവസാനമല്ല. എന്നാൽ ഒരു പ്രത്യേക യുദ്ധത്തെ കുറിച്ച് ഞാൻ പറയാം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ജാതി ജാതിയോട് ഏറ്റുമുട്ടും, അത് ജെൻഡയിൽ ജെൻഡയിലിനോട് ഉരസും, ഉരസിയിട്ട് അതിന്റെ പുറകിൽ നേഷ്യൻസ് അണിചേരും. അങ്ങനെ ഒരു യുദ്ധം ചരിത്രത്തിൽ സംഭവിക്കും. അതേ തുടർന്ന് ഭൂകമ്പത്തിന്റെ തീവ്രത കുതിച്ചുയരും, ക്ഷാമം അനുബന്ധമായി ശക്തമാകും. ഇത് ബർത്ത്പെയിന്റെ തുടക്കമായിരിക്കും. എന്നാൽ ഈ രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ബർത്ത്പെയിൻ ആരംഭിച്ച് കഴിഞ്ഞ തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്താണ് ബർത്ത്പെയിൻ? അമ്മയുടെ പ്രസവ വേദന. ഒരമ്മയുടെ പ്രസവ വേദന ഒരുമിച്ചല്ല വരുന്നത്. ഒരു വേദന ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അടുത്ത വേദന, അടുത്ത ഇടവേളയ്ക്ക് ശേഷം അടുത്ത വേദന, ഒടുവിൽ ആത്യന്തികമായി ആ പ്രോസസ് ഒരു ജന്മത്തിൽ അവസാനിക്കുമെങ്കിൽ മനുഷ്യ ചരിത്രത്തിന് മാനവ കുലത്തിന് ഈറ്റുനോവ് കിട്ടുന്ന ഒരു മഹാസംഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ജാതി മറ്റൊരു ജാതിയോട് ഏറ്റുമുട്ടും, അതിന്റെ പുറകിൽ നേഷ്യൻസ് ലോകവ്യാപകമായി അണിചേരും. അങ്ങനെ ഒരു മഹായുദ്ധത്തിന് ചരിത്രത്തിൽ തിരശീല ഉയരും. അതേ തുടർന്ന് ഭൂകമ്പത്തിന്റെ തീവ്രത കുതിച്ചുയരും. അത് മനുഷ്യ ചരിത്രത്തിന് ഈറ്റുനോവ് കിട്ടുന്ന കാലമായിരിക്കും. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിങ്ങൾ നിവർന്ന് തലകളെ ഉയർത്തിക്കൊള്ളണം. മനുഷ്യ ചരിത്രത്തിന് നീറ്റുനോവ് കിട്ടുന്ന മഹാസംഭവം ചരിത്രത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്പം ചരിത്രം ഞാൻ ഓർപ്പിക്കട്ടെ. ആസ്ട്രിയയുടെ സിംഹാസനാരൂഢനാകേണ്ട ഫ്രെഡറിക് ഫ്രാൻസ് ഫെർഡിനാൻഡോയോട് ബന്ധപ്പെട്ട് ഒരു സംഭവം ഈ തരുണത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, ലോക ചരിത്രം യുദ്ധങ്ങളുടെ ചരിത്രമാണ് എന്ന് പറഞ്ഞാൽ, കായിൻ തന്റെ സഹോദരനായ ഹാബേലിനെ കൊല്ലാൻ കൈനീട്ടിയ കാലം മുതൽ ഇവിടെ യുദ്ധങ്ങളുണ്ട്. ഈ 17-ാം നൂറ്റാണ്ടിൽ 30 ലക്ഷം ആളുകളാണ് ഇവിടെ യുദ്ധങ്ങളാൽ കൊല്ലപ്പെട്ടത്. 18-ാം നൂറ്റാണ്ടിൽ 50 ലക്ഷം ആളുകൾ യുദ്ധങ്ങളാൽ കൊല്ലപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ 60 ലക്ഷം ആളുകൾ യുദ്ധങ്ങളാൽ കൊല്ലപ്പെട്ടു. 20-ാം നൂറ്റാണ്ട് 2 മഹായുദ്ധങ്ങൾ കണ്ടു. ഒന്ന് 1914 മുതൽ 18 വരെ നടന്ന 1-ാം ലോകമഹായുദ്ധം. 2 1939 മുതൽ 1945 വരെ നടന്ന 2-ാം ലോകമഹായുദ്ധം. 1-ാം ലോകമഹായുദ്ധത്തിൽ 100 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. 2-ാം ലോകമഹായുദ്ധത്തിൽ 550 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. 5.5 കോടി പേരെ കൊന്നു മുടിച്ച 2-ാം ലോകമഹായുദ്ധം കൊണ്ടും മനുഷ്യൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. എന്നാൽ ഓർക്കണം, യേശുവിന്റെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ജാതി മറ്റൊരു ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജ്യത്വങ്ങൾ അതിന്റെ പുറകിൽ അണിചേരുന്ന ഒരു യുദ്ധം ചരിത്രത്തിൽ ആരംഭിക്കുകയും അതേ തുടർന്ന് ഭൂകമ്പങ്ങളുടെ തീവ്രത കുതിച്ചുയരുകയും ചെയ്യുമ്പോൾ മനുഷ്യ ചരിത്രത്തിന് ഈറ്റുനോവ് കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. അങ്ങനെയാണെങ്കിൽ ആ യുദ്ധം ഏത് യുദ്ധമായിരുന്നു? ചരിത്രം അറിയാവുന്നവരാണ് എന്റെ മുൻപിലിരിക്കുന്നവർ. അല്പ സെക്കൻഡുകൾ നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, ആസ്ട്രിയയുടെ അടുത്ത ഭരണാധികാരിയാകേണ്ട ഫെർഡിനാൻഡോ അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയയോടൊപ്പം അവരുടെ വിവാഹത്തിന്റെ 14-ാമത്തെ വാർഷികത്തിൽ തൊട്ടടുത്ത രാജ്യമായ സോർബിയയിലേക്ക് ഒരു യാത്ര നടത്തുകയാണ്. ആ യാത്രാ സംഘത്തിൽ തന്റെ അംഗരക്ഷകരുടെ വാഹന വ്യൂഹത്തിന് നേരെ ഒരു വിപ്ലവകാരി, ഒരു സോർബിയക്കാരൻ, ഒരു ഗ്രാനൈഡ് പ്രയോഗിച്ചു. അതോടുകൂടെ 15-ഓളം അംഗരക്ഷകർ മുറിവേറ്റു വീണു. അതിൽ ഒരാൾ തന്റെ അടുത്ത സ്നേഹിതൻ മരണത്തോട് മല്ലടിക്കുന്നു. ഇവരിൽ പലരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിലേക്ക് യാത്ര ചെയ്യുവാൻ കാറ് ഹോസ്പിറ്റലിലേക്ക് ഫെർഡിനാൻഡോ തിരിച്ചുവിട്ടു. ഒരു വഴിവക്കിലെത്തിയിട്ട് വഴി ചോദിച്ചു. വഴി ചോദിച്ചപ്പോൾ വഴിവക്കിൽ നിന്ന വിപ്ലവകാരി കയ്യിൽ ഒരു തോക്കെടുത്ത് ഫെർഡിനാൻഡോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വണ്ടിക്കകത്ത് വെച്ച് വെടിവെച്ചു കൊന്നു. ചോരയിൽ കുളിച്ച് തമ്മിൽ കെട്ടിപ്പിടിച്ച് ലോകത്തോട് ഫെർഡിനാൻഡോയും അദ്ദേഹത്തിന്റെ ഭാര്യയും 14-ാമത്തെ വിവാഹ വാർഷികത്തിൽ യാത്ര പറഞ്ഞപ്പോൾ തൊട്ടടുത്ത പള്ളി മണികൾ അടിച്ചു. പക്ഷേ അടുത്ത 1 മാസത്തിനുള്ളിൽ ജാതി ജാതിയോട് ഏറ്റുമുട്ടിയ ഈ യുദ്ധത്തിൽ നേഷൻസ്, രാജ്യത്വങ്ങൾ അണിചേർന്നു. ജർമ്മനി, ജപ്പാൻ എല്ലാം യുദ്ധരംഗത്തെത്തി. 100 ലക്ഷം ആളുകളെ കൂട്ടക്കുരുതി നടത്തിയ മഹായുദ്ധത്തിന്റെ തിരശീല അവിടെ ഉയരുകയായിരുന്നു. എന്നാൽ ഈ രാത്രി ഓർക്കുക, ജാതി ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജ്യത്വങ്ങൾ അതിന്റെ പുറകിൽ അണിചേരുന്ന ഒരു മഹായുദ്ധം ചരിത്രത്തിൽ ആരംഭിക്കുന്നതോടുകൂടെ ഭൂകമ്പത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും അത് ഈറ്റുനോവിന്റെ തുടക്കമായിരിക്കുകയും ചെയ്യുമെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ ഓർക്ക്, അന്ത്യഘട്ടത്തിലേക്ക് ദൈവസഭ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ അതേ തുടർന്ന് 1-ാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ഭൂകമ്പത്തെ ഒന്ന് വിലയിരുത്തണം. ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സുകൾ, റിപ്പോർട്ടുകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇന്നത്തെ സമയപരിമിതി കൊണ്ട് പറയുന്നില്ല. എന്നാൽ ഒരു വസ്തുത ഓർക്ക്, മുല്ലപ്പെരിയാർ പ്രശ്നം ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്താണ് മുല്ലപ്പെരിയാർ പ്രശ്നം? 1800-ുകളിൽ കണ്ണങ്കിയുടെ ശാപത്തിൽ കത്തിയെരിഞ്ഞ മധുരയിലെ സാധാരണക്കാരന് കുടിവെള്ളം എത്തിക്കാൻ മധുരിതാംകൂർ മഹാരാജാവ് നടത്തിയ ഒരു മഹാമനസ്കതയുടെ തിരിച്ചടി കേരളത്തിലെ സാധാരണക്കാർ സഹിക്കുന്നതാണ് മുല്ലപ്പെരിയാർ പ്രശ്നം എന്ന് ചുരുക്കി പറയാം. പച്ചമണ്ണിൽ ചുണ്ണാമ്പ് പിടിച്ചുകൂട്ടി യാതൊരു സാങ്കേതികത്വവും ഇല്ലാതെ തയ്യാറാക്കിയ മുല്ലപ്പെരിയാർ ഡാമിൽ 2450 ക്യൂബിക് മീറ്റർ വെള്ളം തലയ്ക്ക് മുകളിൽ ജലബോംബായി കുത്തനെ കെട്ടി നിൽക്കുകയാണ്. സ്തോത്രം! ഈ വലിയ ഡാമിൽ നിന്നും താഴേക്കിറങ്ങുന്ന വെള്ളത്തിന്റെ കണക്കല്ല പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കുക, 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിൽ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. 40,000-ത്തോളം പേർ മണ്ണോട് മണ്ണ് മാറി. അതിന്റെ ഭ്രംശരേഖകൾ തമിഴ്നാടിനെ കടന്ന്, കർണാടകയെ കടന്ന്, ഗോവയെ കടന്ന് ആലപ്പുഴ തീരം വരെ എത്തി. അവിടെ നിന്നും അതിന്റെ വേവ്സുകൾ നേരെ ഇടുക്കി മൈനാവ് മേഖലയിലെത്തി. ഇടുക്കി മൈനാവ് മണ്ണിന്റെ അടിത്തറയിൽ ഭൂഗർഭ പ്ലേറ്റുകൾക്ക് വിള്ളൽ വീണു. അതോടുകൂടെ 2450 ക്യൂബിക് മീറ്റർ വെള്ളം കുത്തനെ കെട്ടിനിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭൂഗർഭ പ്ലേറ്റുകൾ തമ്മിൽ ഉരസി ഉയരാൻ തുടങ്ങി. നിരവധി ഖനയടി വെള്ളം ഭൂഗർഭത്തിലേക്ക് ഒഴിയുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് മനോഹരമായ പന്തലിൽ വചനം കേൾക്കുമ്പോൾ ജീവന്റെ സംരക്ഷണത്തെ ഓർത്ത് നിലവിളിക്കുന്ന മുല്ലപ്പെരിയാർ മേഖലയിലെ സാധാരണക്കാരെ ഓർക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിലയോർത്ത് സ്തോത്രം ചെയ്യാൻ വരട്ടെ. ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം, ഇതൊരു കൊടുങ്കാറ്റിനു മുൻപിലെ ശാന്തതയാണ്. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും ഞാൻ ഈ രാത്രി ഉറപ്പിച്ചു പറയുന്നു, ഇതൊരു കൊടുങ്കാറ്റിനു മുൻപിലെ ശാന്തതയാണ്. കൊണ്ടു നടന്ന് തടിപിടിപ്പിച്ച് വലിച്ച് ചൂഷണം ചെയ്ത് ഉപയോഗിച്ചൊരു കൊലക്കൊമ്പൻ മതമിളകി കഴിയുമ്പോൾ പുറത്തിരിക്കുന്ന പാപ്പാനെ വലിച്ച് നിലത്തിട്ട് ചവിട്ടിക്കീറി നാലുപാടേക്കും വലിച്ചെറിഞ്ഞ് കൊലവിളി നടത്തുന്നത് പോലെ ഈ മണ്ണ് മനുഷ്യ സമുദായത്തിനെതിരെ കൊലവിളി നടത്തുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. സ്തോത്രം, സ്തോത്രം. എന്താ ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത്? മുല്ലപ്പെരിയാർ പ്രശ്നം തന്നെ പറയാം. അധികം താമസിക്കാതെ മുല്ലപ്പെരിയാർ മേഖലയിൽ ഒരു ഭൂകമ്പമുണ്ടായാൽ 2450 ക്യൂബിക് മീറ്റർ വെള്ളം ഒരു ജലബോംബ് പോലെ പൊട്ടും. പൊട്ടിയാൽ തൊട്ട് താഴേക്ക് അത് ഒഴുകിയിറങ്ങിയാൽ 40 മൈൽ ചുറ്റളവുള്ള സകലത്തെയും അടിച്ച് തകർത്ത് ഒരു സംഹാര രുദ്രയെ പോലെ അത് ഇരമ്പിറങ്ങും. അത് ഇറങ്ങുന്നത് എവിടേക്കെന്നോ? ഇടുക്കി ചെറുതോണിയിലേക്ക്. 2500 ക്യൂബിക് മീറ്റർ വെള്ളം കെട്ടി നിൽക്കുന്ന ഇടുക്കി ചെറുതോണിക്ക് ഇതിന്റെ ഊക്ക് വഹിക്കാൻ കഴിയാതെ വന്നാൽ അതുകൂടെ തകരും. അതുകൂടെ തകർന്നാൽ കേരളത്തിലെ 5 ജില്ലകളിലെ 47 ലക്ഷം ആളുകൾ ലോകത്തോട് യാത്ര പറയും. ഇതിവിടെ സംഭവിക്കുമെന്നുള്ള ഭീതിയിൽ മനുഷ്യൻ വിരളി കൂടുമ്പോൾ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഒരു കാര്യം ഉറപ്പായി പറയുന്നു, യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് സ്ഥാനാപതികളെ തിരിച്ചു വിളിക്കുന്നത് ഇവിടുത്തെ രാജ്യങ്ങളുടെ സ്വഭാവമാണെങ്കിൽ, ന്യായവിധി തുടങ്ങുന്നതിന് മുൻപ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ നിത്യ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ഈ രാത്രി യോഗത്തിലിരുന്ന് കണ്ണുയർത്തി കാണട്ടെ. നാഥന്റെ പ്രത്യാഗമനം സംഭവിക്കാതെ ഈ പ്രകൃതിയുടെ ക്ഷോഭങ്ങളുടെ പുറകിൽ ചലിക്കുന്ന ദൈവത്തിന്റെ കരം പിടിവിടില്ല എന്ന് ബോധ്യമുള്ള ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്കിയിട്ട് പറ സംഭവങ്ങൾ അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത്? ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത് വടി വെട്ടാൻ പോയിട്ടുള്ളതേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ലെന്ന് ഓർക്കണം. വെളിപ്പാട് 6:12 ഒറ്റ ഭൂകമ്പം, 9,30,00,000 അത്യുഗ്രമായ പൊടിപടലങ്ങൾ ഉയരുന്ന ഭൂകമ്പം ഇവിടെ വരാൻ തുടങ്ങുന്നു എന്നാണ് ബൈബിൾ പ്രവചനം. വെളിപ്പാട് 16:18 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായി. പൊട്ടിക്കീറുന്ന ലോകത്തിലെ 5 മനുഷ്യജാതിയുടെ ചരിത്രം എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചരിത്രം ഒരു പ്രത്യേക വഴിത്തിരിവിൽ ചെന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ 260 അധ്യായമുള്ള പുതിയ നിയമത്തിൽ 318 പ്രാവശ്യം ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ 31,173 വാക്യങ്ങളുള്ള ഈ വിശുദ്ധ ബൈബിളിൽ 1845 തവണ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ പുനരാഗമനമാണ്. ഭൂതകാല ദൈവിക കാര്യപരിപാടിയുടെ കേന്ദ്രബിന്ദു ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണെങ്കിൽ ഭാവികാല ദൈവിക കാര്യപരിപാടിയുടെ കേന്ദ്രബിന്ദു മടങ്ങി വരുന്ന ക്രിസ്തുവാണ്. ദൈവത്തിന്റെ തിരുസഭയുടെ മുഴു പ്രതീക്ഷകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിലേക്കാണ്. എന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവമക്കളുടെ മുൻപിൽ കഴിഞ്ഞ ദിവസം വന്ന മനോരമയുടെ ഒരു വാർത്ത ഞാനൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ശ്രദ്ധേയമായ വാർത്തയ്ക്കകത്ത് നിങ്ങൾ ഈ രാത്രി ഗ്രഹിക്കണം കാലം എവിടെ വരെ എത്തുന്നു എന്ന് ഒന്ന് ഗ്രഹിക്കണം. കർത്താവിന് സ്തോത്രം. 7,200 ഇന്ത്യൻ ജൂതന്മാർ ഇസ്രയേലിലേക്ക്, നിങ്ങൾ ശ്രദ്ധിക്കുക, ജെറുസലേം വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ മണിപ്പൂർ മിസോറാം സംസ്ഥാനങ്ങളിൽ നിന്ന് 7,200 പരം ജൂതന്മാർ ഇസ്രയേലിലേക്ക് കുടികയറുവാൻ വഴിയൊരുങ്ങിക്കഴിഞ്ഞു. ഇസ്രയേൽ ഗവൺമെന്റ് ഇതിന് അനുമതി നൽകി. അന്തിമ തീരുമാനം അടുത്തയാഴ്ച. അസീറിയൻ അധിനിവേശ കാലത്ത്, ശ്രദ്ധയോടെ കേൾക്കണേ, അസീറിയൻ അധിനിവേശ കാലത്ത് 27 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇസ്രയേലിൽ നിന്നും വിട്ടുപോയ 10 ഗോത്രങ്ങളിൽ ഒന്നായ മനശ്ശെ വിഭാഗം മിസോറാമിലും മണിപ്പൂരിലും അധിനിവേശ സ്ഥാനത്ത് കഴിഞ്ഞിരുന്നു. അവരുടെ തിരിച്ചുവരവിനെ ജെറുസലേം വൻ ആഹ്ലാദത്തോടെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു. ഇത് കേൾക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പലസ്തീന്റെ മണ്ണിൽ നിന്നും കൈവിട്ടു പോയ അസീറിയൻ അധിനിവേശ കാലഘട്ടത്തിലെ മനുഷ്യ വിഭാഗത്തിന്റെ അവാന്തര വിഭാഗം എന്തിന് മിസോറാമിലും മണിപ്പൂരിലും വംശശുദ്ധി നഷ്ടപ്പെടാതെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അടുത്ത ദിവസങ്ങളിൽ അവർ വാഗ്ദത്ത നാട്ടിലോട്ട് കുടികയറുകയും അവരെ പാർപ്പിക്കേണ്ട ബിൽഡിങ്ങുകൾ യോർദാന്റെ കിഴക്കേ തീരത്ത് അപ്പാർട്ട്മെന്റുകളായി യെരുശലേമിൽ ഇസ്രയേൽ ഗവൺമെന്റ് പണി പൂർത്തിയാക്കുകയും അതിന്റെ താക്കോൽ ദാനത്തിന് അവർ തയ്യാറാകുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്ത ചെവിയിലെത്തുമ്പോൾ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി നോക്കണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നു എന്ന കാഴ്ച ആത്മാവിൽ അറിയുന്ന ദൈവത്തിന്റെ ജനം ഈ രാത്രി കണ്ണുയർത്തിക്കൊള്ളുക. യുഗം അതിന്റെ സന്ധ്യയിലേക്ക് അടുക്കുകയാണ്. പ്രകൃതിയുടെ താളക്രമങ്ങൾ അടിമുടി തകരുന്നു. നിങ്ങൾക്കറിയാമോ വേദപുസ്തകം വെളിപ്പാട് പുസ്തകം 6:1-19 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന 6:4, 6:5, 6:6, 6:8, 8:8, 8:7, 12:16 ഈ ഭാഗങ്ങൾ വിശദമായി പഠിച്ചാൽ അതിഭീകരതകളിലേക്കാണ് മനുഷ്യകുലം നീങ്ങുന്നത്. മാനവ ചരിത്രം ഒരു വല്ലാത്ത വഴിത്തിരിവിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളറിയുമോ ക്യാൻസർ രോഗത്തിന്റെ അളവ് കുതിച്ചുയരുകയാണ്. 750 കേരളത്തിൽ ക്യാൻസർ രോഗി, 1000 ഇന്ത്യയിൽ ക്യാൻസർ രോഗി. കഴിഞ്ഞ ജനുവരിക്ക് ശേഷം 200,000 പുതിയ ക്യാൻസർ രോഗികളാണ് ഇന്ത്യയിൽ പിറന്നു വന്നിരിക്കുന്നത്. എന്നാൽ 85 ഇന്ത്യയിൽ ക്യാൻസർ രോഗിയെങ്കിൽ 2011 300 ഇന്ത്യയിൽ ക്യാൻസർ രോഗി. എന്തിന്? 2012 ജനുവരി ഫെബ്രുവരിയിൽ എത്തുമ്പോഴേക്കും ഹൃദ്രോഗികളെ പിന്നിലാക്കിക്കൊണ്ട് ക്യാൻസർ കേരളത്തിലെ 1 കൊലയാളിയായി മാറും. എന്റെ മുൻപിലിരിക്കുന്ന സഹോദരങ്ങൾ ഗ്രഹിക്കണം, പ്രകൃതിയുടെ താളം തകരുക മാത്രമല്ല മാരക രോഗങ്ങൾ ഇവിടെ കുതിച്ചുയരുകയാണ്, ഇവിടെ കുതിച്ചുയരുകയാണ്. തിരുവനന്തപുരം RCC ഒരു ദിവസത്തെ ന്യൂ അഡ്മിഷനിൽ ഒരു കല്യാണത്തിന്റെ ആളെന്നാണ് അടുത്ത ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. കുടൽ ക്യാൻസർ, ത്വക്ക് ക്യാൻസർ, ബ്രെയിൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ കുതിച്ചുയരുന്നു. എന്താ ലോകത്തിന്റെ ഭാവി? ഇത് ആശാവഹമല്ല. കാടില കാറുകളിൽ കറങ്ങി നടന്ന് അപ്റ്റുഡേറ്റ് മോഡൽ ബംഗ്ലാവുകളിൽ പാർത്ത് പട്ടുടയാടകൾ ധരിച്ച് തലമുറകൾക്ക് വേണ്ടതെല്ലാം സിസ് ബാങ്കുകളിൽ നിക്ഷേപിച്ച് സഹസ്രാബ്ദങ്ങൾ ഇവിടെ സുഖമായി വാഴാം എന്നൊന്നും ആരും വിചാരിക്കണ്ട. എന്നാൽ കൃപ ലഭിച്ച ദൈവമക്കൾ കണ്ണുയർത്തി നോക്കണം. ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവവൈദലെ, നിത്യതയ്ക്കായി നീ ഒരുങ്ങിയിട്ടേ ഈ രാത്രി യോഗം കഴിഞ്ഞ് കടന്നു പോകാവൂ. എന്താ ഇവിടെ സംഭവിക്കാൻ തുടങ്ങുന്നത്? സംഭവിപ്പാൻ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനത്തിലെ പ്രത്യേക പരാമർശം ശ്രദ്ധിക്കണം. ലോക ചരിത്രത്തിൽ അത്യുഗ്രമായ ഒരു കൊടിയ പോരാട്ടത്തിന് വേണ്ടി മനുഷ്യ ചരിത്രത്തിന് തിരശീല ഉയരാൻ തുടങ്ങുകയാണ്. നിങ്ങൾ അംഗീകരിച്ചാലും അവഗണിച്ചാലും ആ സത്യം ഗ്രഹിക്കണം. ദഹസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ നടക്കാൻ തുടങ്ങുന്ന അടുത്ത മഹായുദ്ധത്തിന്റെ ശംഖനാദം നിങ്ങൾക്ക് കേൾക്കാം. എഴുതിയിരിക്കുന്ന വാക്കുകൾ, പരാമർശനങ്ങൾ ഇതാണ്. പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ഭയത്തോടെ നിങ്ങൾ കേൾക്കുക. മധ്യപൂർവ പ്രദേശം മനുഷ്യവർഗത്തിന്റെ പുരോഗതിയുടെ പിള്ള തൊട്ടിലായ മധ്യപൂർവ പ്രദേശം മനുഷ്യവർഗത്തിന്റെ അധോഗതിയുടെ ചുടലക്കളം ഒരുക്കുന്ന ദിവസങ്ങളിലേക്ക് മാനവകുലം വരികയാണ്. ഇന്നേക്ക് 26 പുറകിൽ 48 അധ്യായങ്ങളിലൂടെ 1273 വാക്യങ്ങളിലൂടെ 963 രാഷ്ട്രീയ പ്രവചനങ്ങൾ ആ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളത് പ്രവചിച്ച യെഹെസ്കേൽ പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ കാണുകയാണ്. മധ്യപൂർവ പ്രദേശത്തെ കേന്ദ്രീകരിച്ച് ഒരു കൊടിയ യുദ്ധം നടക്കാൻ തുടങ്ങുന്നു. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പലസ്തീന്റെ മണ്ണ് പുകയുകയാണ്. അവന്റെ കരൽ പറിക്കാൻ ശത്രുക്കൾ കാത്തു നിൽക്കുകയാണ്. അതിനു നടുവിൽ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രവചന രേഖയുടെ വെളിച്ചത്തിൽ അടുത്ത മഹായുദ്ധത്തിന്റെ ശംഖുനാദം അധികം താമസിക്കാതെ ഉയരും. പക്ഷേ ആ യുദ്ധത്തിന്റെ സ്ഥലം, ആ യുദ്ധത്തിന്റെ സമയം, ആ യുദ്ധത്തിന്റെ ശാക്തിക ചേരികൾ, ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ, ആ യുദ്ധത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടുമോ, ആ യുദ്ധത്തിന്റെ സ്വഭാവം, ആ യുദ്ധാനന്തര ഭൂമിയിലെ ശവസംസ്കാരം, ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകവുമായിട്ടാണ് എന്റെ മുൻപിലിരിക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി വചനത്തിന് മുൻപിലിരിക്കുന്നതെങ്കിൽ ഇത് കണ്ടു തുടങ്ങുമ്പോൾ കൈകെട്ടിയിരുന്ന് ഉറങ്ങുകയല്ല, കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്ക്, വീട്ടിൽ പോകാൻ സമയമെടുത്തു വരികയാണ്. സ്തോത്രം. എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. ആ യുദ്ധത്തിന്റെ സമയം, റോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ താടിയിലിൽ ചൂണ്ടൽ കൊളുത്തി, നിന്നെയും ഒട്ടൊഴിയാതെ പരിചയും പലകയും എടുത്ത കൂശ്യർ പൂത്തിയർ ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോഗർമാഗ്രഹവും പല ജാതികളെയും നിന്നോടൊപ്പം പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്നോടുകൂടെ കൂടിയിരിക്കുന്ന സമൂഹമൊക്കെയും ഉറങ്ങി ഒരുങ്ങിക്കൊള്ളുക. അടുത്ത പ്രയോഗം പ്രവചന പ്രസക്തിയിൽ ശ്രദ്ധിക്കണേ. ബുദ്ധമതഗ്രന്ഥം, ജൈനമതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, വേദങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ലോക ചരിത്രത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ 21-ാം നൂറ്റാണ്ടിലെ ഈ തലമുറയുടെ നെറുകയിൽ കാലൂന്നി നിന്നുകൊണ്ട് ശാസ്ത്രത്തോട് തെറ്റില്ലെന്ന് വിളിച്ചു പറയാൻ തന്റെയടമുള്ള ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെന്ന് തല ഉയർത്തി കൃപ ലഭിച്ച ദൈവമക്കൾ വിളിച്ചു പറയാൻ കാരണം ഇതിന് പുറകത്തെ ശാസ്ത്രീയ സത്യം വിലയിരുത്ത്. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഒന്ന് തല ഉയർത്തി ശ്രദ്ധിച്ചേ, എന്താ വചനം പറയുന്നത്? യുദ്ധത്തിന്റെ കൊടിയ ഭീകരതകളിലേക്ക് ചരിത്രം അടുക്കുമ്പോൾ യുദ്ധത്തിന്റെ സ്വഭാവം, നീ മഴക്കോൾ പോലെ കയറി വരും, നീയും നിന്നോടുകൂടെയുള്ള സകല പടക്കൂട്ടങ്ങളും മേഘം പോലെ ദേശത്തെ മൂടും. യെഹെസ്കേൽ പ്രവാചക അങ്ങ് പ്രവചിക്കുന്ന പ്രവചനത്തിന്റെ പുറകിൽ കല്ലുകൊണ്ടെറിഞ്ഞും കഴുത്ത് വെട്ടിയും അമ്പെയ്തും ശത്രുക്കളെ കൊന്നുകൂട്ടുന്ന കാലത്ത് അങ്ങ് പ്രവചിക്കുകയാണല്ലേ ആകാശത്തൂടെ പറന്നു കയറി യുദ്ധത്തിന് വരുമെന്ന്. ഇനിയും പറന്നു കയറി യുദ്ധത്തിന് വരുന്നത് സാധാരണ രീതിയിലല്ല, മഴക്കോളിന്റെ കളറിലായിരിക്കുമെന്ന്. മഴക്കോളിന്റെ കളറിലെ പ്രത്യേക സംവിധാനങ്ങളിൽ ആകാശത്തിന്റെ തലപ്പത്തുകൂടെ യുദ്ധം നടക്കുന്ന ഒരു കാലം ചരിത്രത്തിൽ വരുമെന്ന് എഴുതി വെച്ച പ്രവാചക അങ്ങയ്ക്ക് തലയ്ക്ക് കിറുക്കാണ്, തളം വെച്ച് കുളിച്ചാലേ കിറുക്കുമാറൂ എന്ന് നാട്ടുകാർ പറഞ്ഞാലും ഈ തലമുറയിൽ പാർക്കുന്ന ഞങ്ങൾക്കറിയാം തലയ്ക്ക് മുകളിൽ കൂടെ പറന്നു കയറി തവിട്ട് കളറിൽ യുദ്ധത്തിന് വരുന്ന ഉപകരണം എന്താണെന്ന്. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾക്കറിയാമോ യുദ്ധവിമാനത്തിന്റെ കളർ എന്താണെന്ന്? അത് ചുമപ്പല്ല, അത് വെളുപ്പല്ല, അത് തവിട്ട് കളറാണ്. തവിട്ട് കളറുള്ള സംവിധാനത്തിൽ ആകാശത്തിന്റെ തലപ്പത്തുകൂടെ യുദ്ധത്തിന് കയറി വരുന്നൊരു കാലം ചരിത്രത്തിൽ ഉണ്ടാകുമെന്ന് ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പ്രവചിച്ച പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഇത് മാറോടടുക്കി പിടിച്ച് കൃപ ലഭിച്ച ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറയുന്നു, ഇത് സത്യമായെങ്കിൽ എന്റെ നാഥന്റെ ആഗമനം സത്യമായി സംഭവിക്കും. സ്തോത്രം. 90 ഓഗസ്റ്റ് 2 ചരിത്രം നിങ്ങൾക്കറിയാം, ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ച് കീഴടക്കി. 91 ജനുവരി 16 17,000 ടൺ സ്ഫോടക ശേഷിയുള്ള TNT ആയുധങ്ങൾ ഇറാഖിന്റെ തലസ്ഥാന നഗരിയായ ബാഗ്ദാദിൽ വിതറി. ഇറാഖിനെ ഉഴുതുമറിച്ച വയലാക്കിക്കൊണ്ട് കുവൈറ്റിനെ ഇറാഖിന്റെ കൈകളിൽ നിന്ന് തിരിച്ചുപിടിക്കുന്ന സമയം മധ്യധരണിയാഴിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന US ഫ്ലൈറ്ററുകൾ കപ്പലിന്റെ മുഗൾ പരപ്പിൽ നിന്നും പറന്നു പൊങ്ങുന്ന കാഴ്ച മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നിട്ടൊരു അടിക്കുറിപ്പുണ്ടായിരുന്നു, എന്താണെന്നറിയാമോ? തവിട്ട് കളറിലുള്ള വിമാനങ്ങൾ ബാഗ്ദാദിന്റെ തലപ്പത്ത് തീ തുപ്പാൻ പറന്നു കയറുമ്പോൾ അടിയിൽ വെച്ചെടുത്ത ഫോട്ടോകളിൽ അക്ഷരാർത്ഥത്തിൽ മഴമേഘങ്ങൾ ആകാശത്തെ മൂടുന്നത് പോലെ ഇരിക്കുന്നെന്ന്. സ്തോത്രം പറയാൻ ദൈവമക്കൾ കഴിയുമോ? മഴമേഘങ്ങൾ ആകാശത്തെ മൂടുന്നത് പോലെ വിമാനങ്ങളിൽ പറന്നു കയറി യുദ്ധത്തിന് വരുന്നൊരു കാലം ചരിത്രത്തിൽ ഉണ്ടാകുമെന്ന് യെഹെസ്കേൽ പ്രവചിച്ചു. അത് കാണാൻ ഭാഗ്യം ഈ തലമുറയിൽ പാർക്കുന്ന ദൈവമക്കൾക്കാണ് കിട്ടിയതെങ്കിൽ നമ്മുടെ നാഥന്റെ മടങ്ങിവരവ് കാണാൻ ഇവിടെ ഇരിക്കുന്ന കൃപ ലഭിച്ച ദൈവമൈതലേ നിനക്ക് ഭാഗ്യം കിട്ടും. ഇനി മാത്രമല്ല, അടുത്ത പ്രയോഗം ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, ആ യുദ്ധം നടക്കുന്ന സമയം ഉപയോഗിക്കാൻ തുടങ്ങുന്ന ആയുധത്തെ കുറിച്ച് വരെയാ ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ആ വേദപുസ്തക കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ആ പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. നടക്കാൻ തുടങ്ങുന്ന യുദ്ധത്തിൽ അണ്വായുധം ഉപയോഗിക്കപ്പെടുമെന്ന് വരെ എഴുതിയ പുസ്തകവുമായിട്ടാണ് ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നതെങ്കിൽ ഇത് മാറോടടുക്കി പിടിച്ച് മുത്തം ചെയ്യാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ദൈവത്തിന്റെ ദിവ്യ പരിപാലനം ഓർത്താൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രവചനത്തിന്റെ പേരിൽ ലോകത്തിൽ ചൂഷണം നടത്തുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. പ്രവചനത്തിന്റെ പേരിൽ സത്യത്തിന് ശ്രദ്ധിച്ചാൽ ലോക ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ അംഗീകരിക്കപ്പെട്ട നിരവധി പ്രവാചകന്മാരിൽ ഒരാളാണ് നോം സ്ട്രാംസ്. അദ്ദേഹത്തിന്റെ പ്രവചന പുസ്തകം എന്റെ കൈവശം ഇരിപ്പുണ്ട്. എന്നാൽ ഒരു പ്രവചനം സത്യപ്രവചനമാകണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ ചില മാനദണ്ഡങ്ങളുണ്ട്. വായിൽ വരുന്നെല്ലാം വിളിച്ചു പറഞ്ഞാൽ അത് സത്യപ്രവചനമാകില്ല. ഒരു പ്രവചനം യഥാർത്ഥ പ്രവചനമാണെങ്കിൽ നിറവേറുന്നതിന് പ്രഖ്യാപിച്ചതായിരിക്കണം. പ്രഖ്യാപനത്തിനും നിറവേറിനും ഇടയിൽ ഇടവേള വേണം. പ്രഖ്യാപനം വിശദാംശങ്ങൾ നൽകി വേണം. കുട്ടിയാണാകാനും പെണ്ണാകാനും സാധ്യതയുണ്ട്, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഈ മറ്റൊരല്ല പ്രവചനം. പ്രവചനം വിശദാംശങ്ങൾ പ്രദാനം ചെയ്ത് വേണം പ്രവചിക്കാൻ. പക്ഷെ നിറവേറേണ്ട സമയമെടുക്കുമ്പോൾ എല്ലാ കാര്യത്തിലും എല്ലാ വശത്തും ഈ പ്രവചനം കൃത്യമായി നിറവേറിയിരിക്കണം. അങ്ങനൊരു പ്രവചന പുരുഷനെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശുവാണ്. ചില ആളുകൾക്ക് ചില പ്രത്യേക വ്യക്തികളോട് താല്പര്യമുള്ളതുപോലെ കണിയാന്മാരെ പോലെ പ്രവചനത്തോടും പ്രവാചകന്മാരോടും താല്പര്യമുള്ള ആൾക്കാരുണ്ട്. എന്നാൽ വേദപുസ്തക വെളിച്ചത്തിൽ പ്രവചനത്തിന്റെ പ്രസക്തി യേശു ക്രിസ്തുവിൽ കാണുന്ന ദൈവമക്കൾ ആത്മക്കണ്ണുകൾ കൊണ്ട് ക്രിസ്തുവിനെ ഇതിലൂടെ കാണുകയാ. ഒരിക്കൽ സ്തോത്രം, ഒരു മനുഷ്യന് തന്റെ കണിയാനെ കുറിച്ച് വല്ലാത്ത താല്പര്യമാണ്. കണിയാൻ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരൻ അച്ഛനും പ്രതി അനുസരിക്കുന്നു മാത്രമല്ല, ഏത് കാര്യത്തിൽ കണിയാനെ വിശ്വാസമാണ്. ഏത് രോഗത്തിനും കണിയാൻ ഒരു ഒറ്റമൂലിയുണ്ട്. എട്ട് കടുക്ക, എടുക്ക, അരയ്ക്ക, കുടിക്ക, നടക്ക, ഇത്രയേ ഉള്ളൂ പുള്ളിയുടെ ട്രീറ്റ്മെന്റ്. എട്ട് കടുക്ക, എടുക്ക, അരയ്ക്ക, കുടിക്ക, നടക്ക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കെ കണിയാനെ ആശ്രയിക്കുന്ന ഈ കക്ഷിയുടെ പശുവിനെ കാണാതെ പോയി. പുള്ളി അന്ന് നേരെ കണിയാനെടുക്ക പോയി, കണിയാനോട് പറഞ്ഞു പശുവിനെ കാണാതെ പോയി. കണിയാൻ ഒറ്റമൂലി പറഞ്ഞു എട്ട് കടുക്ക, എടുക്ക, അരയ്ക്ക, കുടിക്ക, നടക്ക. നേരെ ഭാര്യ എടുക്ക ചെന്നടി, എട്ട് കടുക്ക, എടുക്ക, അരയ്ക്ക, കുടിക്കാൻ, ഞാൻ നടക്കാൻ പോവുക. ആ സഹോദരി വിവരം ഉണ്ടായിരുന്നോളൂ പറഞ്ഞു, ആവശ്യമില്ലാത്ത വിവരക്കേട് കാണിക്കരുത്, വയറ്റിളക്കം പിടിക്കും, ഇത് കുടിക്കരുത്. എങ്കിലും പുള്ളിക്കാരന്റെ നിർബന്ധം കൊണ്ട് കണിയാനെ ആശ്രയിക്കുന്ന ഇദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് ആ സഹോദരി, പാവം സഹോദരി, എട്ട് കടുക്ക എടുത്ത് അരച്ച് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസം കൊടുത്തു. ഇതങ്ങ് പിടിപ്പിച്ചു. ഉള്ളിൽ ചെന്നതോടുകൂടെ കടുക്ക അകത്ത് രാസപ്രവർത്തനം തുടങ്ങി. അതോടുകൂടെ ബാഹ്യത്തിന് പോകേണ്ട ആവശ്യമുണ്ടായി. കണ്ട കുറ്റിക്കാട്ടിലെല്ലാം കണ്ട് കയറി ബാഹ്യത്തിന് പോയും, കണ്ട ജലാശയങ്ങളിൽ ഇറങ്ങി ശുചീകരണ പ്രക്രിയ നടത്തിയും, പല കുറ്റിക്കാട്ടി കയറിയപ്പോ ഒരു കുറ്റിക്കാട്ടി പശു നിപ്പുണ്ട്. കണ്ടോ, ആ പശുവിനെ പിടിച്ച് വലിച്ചോണ്ട് വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, കണ്ടോഴി നോക്ക്, എന്റെ കണിയാന്റെ ട്രീറ്റ്മെന്റ് എത്ര കൃത്യമായി ഒത്തെന്നറിയാമോ. ഇതുപോലെ ട്രീറ്റ് ചെയ്യുന്ന നിരവധി കണിയാന്മാർ ആത്മീയ ലോകത്തിലുമുണ്ട്. എന്നാൽ ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ പ്രവചനം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ച പ്രവചനമാ എന്ന് പറഞ്ഞാൽ പ്രവചനത്തിന്റെ കൃത്യത ക്രിസ്തുവിലാണ് നിലകൊള്ളുന്നത്. അവൻ എവിടെ ജനിക്കുമെന്ന്, ആ ജനനം സാധാരണ ജനനമല്ല, സ്ത്രീയുടെ സന്തതി ആയിരിക്കുമെന്ന്, ആ സ്ത്രീ കേവല സ്ത്രീയല്ല, കന്യകയായിരിക്കുമെന്ന്, ആ കന്യക കേവല കന്യകയിൽ അബ്രഹാമിന്റെ തറവാട്ടിൽ പിറന്നവളായിരിക്കുമെന്ന്, അത് ഇസഹാക്കിൽ നിന്ന് ജന്മം കൊള്ളുമെന്ന്, അവന്റെ ജനനവേളയിൽ ഇവിടെ കൂട്ട ശിശുവധം നടക്കുമെന്ന്, ആ മരണസമയം ഈ കുടുംബം ഈജിപ്തിലേക്ക് ചേക്കേറുമെന്ന്, ദൈവത്തിന് സ്തോത്രം, അവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം തിരിച്ചു വന്ന് നസറയത്ത് എന്ന കുഗ്രാമത്തിൽ യേശു പാർക്കുമെന്ന്, നസറയത്തിൽ പാർക്കുന്നതിനാൽ അവനെ നസറായൻ എന്ന് വിളിക്കേണ്ടി വരുമെന്ന്, അവനെ 33.5 വയസ്സെങ്കിൽ 30 വെള്ളിക്കാശിന് ഒരുത്തൻ ഒറ്റിക്കൊടുക്കുമെന്ന്, ഒറ്റിക്കൊടുത്തവൻ ഒറ്റിക്കൊടുത്തിട്ട് കെട്ടി ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന്, അവന്റെ കുടൽ തെറിച്ച് നടുവേ പിളയുമെന്ന്, യേശുവിനെ കൈകാലുകൾ തുളയ്ക്കുന്ന ഒരു കൊലമരത്തിൽ തൂക്കുമെന്ന്, അവന്റെ മരണം കൊടും കള്ളന്മാരുടെ മധ്യത്തിലായിരിക്കുമെന്ന്, അവന്റെ മരണവേളയിൽ ഈ പ്രകൃതി ഇരുട്ടിൽ മറയുമെന്ന്, അവന്റെ അങ്കിക്കായി ശത്രുക്കൾ ചീട്ടിടേണ്ടി വരുമെന്ന്, അവന്റെ അസ്ഥികളിൽ ഒന്നും ഒടിക്കേണ്ടി ഇടയാകിയില്ലെന്ന്, അവനെ ഒരു ധനവാന്റെ കല്ലറയ്ക്കകത്ത് അടക്കുമെന്ന്. എന്നാൽ കല്ലറയ്ക്കകത്ത് നിന്ന് മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് ദ്രവത്വത്തെ തോൽപ്പിച്ച് എന്റെ കർത്താവ് 3 നാൾ ഉയർക്കുമെന്ന്. സ്തോത്രം. ആണിപ്പാടേറ്റ പൊന്നു കരങ്ങൾ ഉയർത്തി വത്സല ശിഷ്യന്മാരെ ആശീർവദിക്കും അളവിൽ അവൻ സ്വർഗാരോഹണം ചെയ്യുമെന്ന് എഴുതി വെച്ച പ്രവചനം ചരിത്രത്തിൽ മാറ്റമില്ലാതെ നിറവേറിയെങ്കിൽ അവൻ മേഘാരൂഢനായി മടങ്ങി വരുമെന്ന പ്രവചനം നിറവേറാതിരിക്കുമോ? കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഏകവായാൽ പറയുന്നു, ഇന്നലത്തെ പ്രവചനം ചരിത്രത്തിൽ നിറവേറിയെങ്കിൽ ഇന്നത്തെ പ്രവചനം ചരിത്രത്തിൽ നിറവേറും.